മലയാളിയാണ് മഹിമ. മാസ്റ്റർ പീസ്, മധുരരാജ എന്നീ ചിത്രങ്ങളുടെ പ്രശസ്തയെ മഹിമ നമ്പ്യാർ മലയാളിയാണെന്ന് പലർക്കും അറിയില്ല. എസ് അനിൽകുമാർ തയ്യാറാക്കിയ അഭിമുഖം. മോഡേൺ ഔട്ട്ഫിറ്റിൽ മോഡേൺ ഔട്ട്ലുക്കുള്ള ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണം. കോവിഡ് കാലത്ത് 56 കിലോയിൽ നിന്ന് 48 കിലോയിലേക്ക് തന്റെ ശരീരഭാരം കുറച്ചപ്പോൾ മുതൽ മഹിമ നമ്പ്യാരുടെ മനസ്സിൽ തോന്നിയ മോഹം. കാസർഗോഡ് നീലേശ്വരം ഹെർമിറ്റേജിലെ ഫോട്ടോഷൂട്ടിനൊടുവിലാണ് BMW ബൈക്കിൽ കുറച്ച് ഫോട്ടോസ് എടുത്താലോ എന്ന ഐഡിയ ഫോട്ടോഗ്രാഫർ ശബരി പറയുന്നത്. അതൊരു നല്ല ഐഡിയയായി മഹിമയ്ക്കും തോന്നി. ബൈക്ക് ഓടിക്കാൻ നേരത്തെ അറിയാം, വിക്രം പ്രഭു നായകനായ അസുരഗുരു എന്ന തമിഴ് സിനിമയിൽ എനിക്കൊരു ഡിറ്റക്റ്റീവിന്റെ റോളായിരുന്നു. ആ സിനിമയിലെ കുറെ സീനുകളിൽ ഞാൻ ബൈക്ക് ഓടിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. 2-വീലർ മാത്രമേ ഞാൻ ഓടിക്കൂ. 4-വീലർ ഓടിക്കാൻ ഭയങ്കര പേടിയാണ്. ബൈക്കാണെങ്കിൽ എനിക്ക് പേടിയില്ലാതെ ഓടിക്കും. 4-വീലർ കുറച്ച് ബുദ്ധിമുട്ടാണ്, മഹിമ പറയുന്നു. തമിഴിൽ കുറ്റം 23 എന്ന സിനിമ ചെയ്തിട്ടും കുടിക്ക മാട്ടേനെ നീ എന്നെ പണ്ണുവേ എന്ന ഡബ് സ്മാഷ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മലയാളത്തിൽ നിന്നും ഓഫറുകൾ വരാൻ തുടങ്ങിയത്. അങ്ങനെയാണ് മാസ്റ്റർ പീസും മധുരരാജയും ചെയ്യുന്നത്. പലർക്കും ഞാനൊരു മലയാളിയാണെന്ന കാര്യം ഇപ്പോഴും അറിയില്ല. അതുകൊണ്ടായിരിക്കും മലയാളത്തേക്കാൾ കൂടുതൽ തമിഴ് സിനിമകളിൽ ഓഫർ കിട്ടിയത്. അറിയാവുന്നവർ മലയാളിയായിട്ടും എന്തേ മലയാളത്തിൽ ഇത്രയും കുറച്ച് സിനിമകൾ മാത്രം അഭിനയിച്ചതെന്നും ചോദിക്കാറുണ്ട്. ഞാൻ കാസർഗോഡുകാരിയായതും ഒരു കാരണമാകാം. കാസർഗോഡിന് പകരം എറണാകുളത്തായിരുന്നു സെറ്റിൽ ചെയ്തിരുന്നതെങ്കിൽ സിനിമാ മേഖലയുമായി കുറച്ചുകൂടെ അടുപ്പമുണ്ടായേനെ. മലയാളത്തിലെ M. Padmakumar സാറിന്റെ സിനിമയാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആസിഫ് അലിയാണ് നായകൻ. മലയാളത്തിൽ ഇനി കൂടുതൽ സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ ഈ ലോക്ക്ഡൌണും കൊറോണയും ഒക്കെ കാരണം OTT പ്ലാറ്റ്ഫോമിലുള്ള സിനിമകളാണ് മിക്കവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എന്നായിരിക്കും തിയേറ്ററുകൾ തുറക്കുന്നതെന്നും ആർക്കും അറിയില്ല. വരുന്ന ഓഫറുകൾ മിക്കതും OTT പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന സിനിമകളുടേതാണ്. ലോക്ക്ഡൌണിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ അഭിനയിച്ച അസുരഗുരു റിലീസായത്. പെട്ടെന്ന് ലോക്ക്ഡൌൺ വന്നപ്പോൾ നിർമ്മാതാവിന് അപ്രതീക്ഷിതമായ നഷ്ടം വന്നു. പിന്നീട് ആ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തു. മാസ്റ്റർ പീസിലും മധുരരാജയിലും ഞാനൊരു പാവം കുട്ടിയായിരുന്നു. ഞാനൊരു പാവം കുട്ടി തന്നെയാണ്, പക്ഷേ അത്ര പഞ്ചപാവമൊന്നുമില്ല. നന്നായി സംസാരിക്കുന്ന ഒരല്പം വായാടിയായിട്ടുള്ള ആളുമാണ് ഞാൻ. പക്ഷേ മലയാളത്തിൽ 2 സിനിമയിലും എനിക്ക് കിട്ടിയത് എൻ്റെ വായാടി സ്വഭാവത്തിന് നേർവിപരീതമായ കഥാപാത്രങ്ങൾ. സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ അത്ര സജീവമായിരുന്നില്ല. ലോക്ക്ഡൌണിന് ശേഷമാണ് വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായത്. ഞാൻ മലയാളിയാണെന്ന കാര്യം കുറേ പേർക്കെങ്കിലും മനസ്സിലായത് സോഷ്യൽ മീഡിയയിൽ സജീവമായതിനു ശേഷമാണ്. ഫേസ്ബുക്കിൽ ഞാനില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പാസ്വേഡ് പോലും മറന്നു. എൻ്റെ പേരിൽ കുറേ ഫേസ്ബുക്ക് പേജുകളുണ്ട്, പക്ഷേ അതൊന്നും ഒഫീഷ്യൽ അല്ല. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകളാണ് പലരും അനൗദ്യോഗിക ഫേസ്ബുക്ക് പേജുകളിൽ ഇടുന്നത്. ഞാനും ആ പേജുകൾ കാണാറുണ്ട്. അമ്മ ഫേസ്ബുക്കിലുള്ളത് കൊണ്ട് അമ്മയും ആ പേജിലെ പോസ്റ്റുകൾ നോക്കിയിട്ട് എന്നോട് പറയാറുണ്ട്. അത് വലിയ ഉപദ്രവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പേജ് ഫേക്കാണെന്നൊന്നും പറയാറില്ല. ട്വിറ്ററിലുമുണ്ട്. സിനിമയിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സനുഷയാണ്. കൊടിവീരൻ എന്ന തമിഴ് സിനിമയിൽ ഞാനും സനുഷയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഷംനയും ഉണ്ടായിരുന്നു ആ സിനിമയിൽ. ഷംന മധുരരാജയിലും ഉണ്ടായിരുന്നല്ലോ. മധുരരാജയിലെ മാസ്റ്റർ പീസിലെ നാടൻ വേഷങ്ങളാണ് ചെയ്തത്. ശരിക്കും ഞാൻ അത്ര നാടനല്ല, അത്യാവശ്യം മോഡേൺ ഔട്ട്ഫിറ്റ്സ് ഉപയോഗിക്കുന്ന മോഡേൺ ഔട്ട്ലുക്കുള്ള ഒരാളാണ്. അങ്ങനെയുള്ളൊരു കഥാപാത്രം ചെയ്യണമെന്നുണ്ട്. പാവംകുട്ടി എന്ന ഇമേജ് മാറ്റിയെടുക്കണം. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കാര്യസ്ഥനിൽ അഭിനയിക്കുന്നത്. പണ്ട് മുതലേ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സിനിമാ പശ്ചാത്തലമോ സിനിമയിൽ പരിചയക്കാരോ ഇല്ലായിരുന്നു. ഒരു മാഗസിനിൽ എൻ്റെ ഫോട്ടോ കണ്ട് കാര്യസ്ഥനിലേക്ക് ഓഫർ വരുന്നത് ദിലീപേട്ടൻ്റെ അനിയത്തി വേഷമായിരുന്നു. ക്യാമറ എന്താ, ആക്ഷൻ എന്താ എന്നറിയാത്ത സമയത്താണ് കാര്യസ്ഥൻ ചെയ്യുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള വലിയ ക്യാൻവാസിലുള്ള ആ സിനിമയിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബു ജി സുശീലിനാണ് തമിഴിൽ എനിക്ക് അവസരം കിട്ടാൻ കാരണമായത്. ഞാനിപ്പോഴും കൂടുതൽ ചെയ്യുന്നത് തമിഴ് സിനിമകളാണ്. കാസർഗോഡ് നിന്ന് എറണാകുളത്തേക്ക് സെറ്റിൽ ചെയ്യണോ അതോ ചെന്നൈയിൽ സെറ്റിൽ ചെയ്യണോ എന്ന കൺഫ്യൂഷനുണ്ട്. ഇതുവരെ ഒരു തീരുമാനം എടുത്തില്ല.